വാക്യമായിരിക്കാം. എബ്രായലേഖനം 12:11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 9:11-12 എബ്രായലേഖനം 12:11-12 വാക്യം.
ക്രിസ്തു വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത ഇല്ലാത്തതായി എന്ന് വെച്ചാല് ഈ സൃഷ്ടിയില് ഉൾപ്പെട്ടതായി വലിപ്പവും ലഘുവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്ഥാപിച്ചു.
നമ്മുടെ ഈ പ്രത്യേക യോഗത്തിന്റെ 2 രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്തലോ, ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ചില വർഷങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന കൺവെൻഷൻ യോഗങ്ങളിലും മറ്റേ ദിവസ യോഗങ്ങളൊക്കെ പ്രസംഗിപ്പാനിടയായിട്ടുണ്ട്. ഈ ഡോഗിനിയിൽ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ആദ്യമായ വേദഭാഗം, ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായി വലിപ്പവും തിരവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആടുകളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതാണ് ഇന്ന് രാത്രി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്ട്. കർത്താവിന്റെ ദാസനോട് പ്രത്യേകം പറയുണ്ടായി, ഈ ലോകയിലുള്ള എല്ലാ ദൈവമക്കളും ആഴത്തിൽ ദൈവചനം പഠിക്കുന്നവരാണ്. അപ്പൊ ഞാന് ആഴത്തിലുള്ള വചനങ്ങൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രൈസ്തവ കാരണം സാധാരണ വചനം പറഞ്ഞ ഇവിടെ ഏക്കത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആഴത്തിലുള്ളതായ ഡീപ്പായിട്ടുള്ള വചനങ്ങൾ പറയണമെന്ന് കർത്താവിന്റെ ദാസൻ വന്നപ്പോഴേ എന്നോട് പറയുണ്ടായി. അന്നേരം തന്നെ പേടിച്ചടിക്കുന്നു. ക്രൈസ്തവ ഇവിടെ വായിക്കുന്നു എബ്രായലേഖനത്തിൽ, അപ്പൊ എബ്രായലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന വേദപണ്ഡിതന്മാർ സമർപ്പിക്കുന്നു. എബ്രായലേഖനത്തിൽ പൗലോസ് പറയുമ്പോ പറയാണ് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ നമുക്കൊരു സ്റ്റഡി ആയിട്ടാണ് എല്ലാവരും എന്റെ കൂടെ ഒന്നിച്ചു പോരണം കേട്ടോ. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യണം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്. എബ്രായലേഖനം പഴയ നിയമ പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് എബ്രായലേഖനം. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോ എബ്രായ വിശ്വാസി ദൈവവാഗത്ത് കടന്നു വന്നതിന് ശേഷം അവർ വളരെ കഷ്ടതയിൽ കൂടി കടന്നുപോയതാണ്. അപ്പോ അവരുടെ കഷ്ടതയിൽ സമ്പത്തുകളുടെ അപഹാരം വരെ അവർ സഹിച്ചിട്ടുണ്ട്. അപ്പോ ഈ കഷ്ടത അവർക്ക് കുറയാതെ വീണ്ടും കഠിനമായി വന്നപ്പോൾ ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് അല്പമായ ഒരു പതർച്ച അവർക്കുണ്ടായി. പൗലോസ് അറിഞ്ഞപ്പോൾ അവരെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കണം, ദൈവകൃപയിലേക്ക് മടക്കി വരുത്തുവാൻ തക്കണം എഴുതിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനത്തിൽ യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിക്കുന്ന ഒരു ലേഖനമാണ്. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ, ഇങ്ങനെ മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ശ്രേഷ്ഠൻ 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 എന്ന് സമർപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനത്തിൽ 3 പ്രാവശ്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യമായി നോക്കാൻ പറയുന്നത് എബ്രായ ലേഖനം 3:1 വാക്യമാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളി ചോദനക്കാരായുള്ളവരെ, നാം തീർച്ച പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. 2 നോക്കാൻ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 7:4 വാക്യമാണ്. ഇവനത്ര മഹാനെന്ന് നോക്കുകയും. 3 നോക്കാൻ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 12:2 വാക്യമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയുമാകുന്ന യേശുവിനെ നോക്കുകയും. പകർന്നേ ഇവരെങ്ങനെയെങ്കിലും വിശ്വാസത്തിന് ഉറപ്പിക്കാൻ തക്കണം. പൗലോസ് തത്രപ്പെടുന്ന തത്രപ്പാട് കണ്ടോ പ്രേസ്തോ. ഇതിനകത്തെ കാലം ദൈവനെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടിരിക്കണം. ഞാൻ വചനത്തിൽ കൂടെ മാത്രമാണ് പറയുന്നത്. വചനം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ വചനം തിരിച്ചടിക്കാൻ തക്കടിയായി. മുമ്പ് ഒരിക്കൽ ഒരു പശുവിനെ രോഗം പിടിച്ച സമയത്ത് അവര് മൃഗ ഡോക്ടറെ പോയി കണ്ടു. മൃഗ ഡോക്ടറ് എന്തെന്നറിയാമോ, കുറച്ച് ഗുളികയല്ല എഴുതി കൊടുത്തു. ഇത് കൊടുത്തു കഴിയുമ്പം ഈ പശുവിന്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു. അപ്പൊ 3-4 വലിയ പണ്ഡിതന്മാരാണ് ഈ ഡോക്ടറെ എനിക്ക് കാണാൻ തക്കൊന്നും പോയത്. അവരെ പണ്ഡിതന്മാർ തിരിച്ചു വന്നിട്ട് ഈ ഗുളിക എങ്ങനെ ഈ പശുവിന്റെ ഉള്ളിലാക്കുമെന്ന് വിളിച്ചു തിരിച്ചു. അപ്പൊ അവർ വലിയ കഴിവുള്ളവരാണ്. അവർ പറഞ്ഞു പേപ്പർ ഇങ്ങനെ ചുരുട്ടിട്ട് പേപ്പറിന്റെ അറ്റത്ത് വെച്ച് ഊരി പശുവിന്റെ വായിലോട്ട് ഇറക്കാൻ പറഞ്ഞു. അവർ 2 പേര് പശുവിന്റെ വാ തുറന്നു. ഒരാള് ഈ പേപ്പറിന്റെ അറ്റം ഇങ്ങനെ ചുരുട്ടിട്ട് അതിന്റെ അറ്റത്ത് ഉള്ളി വെച്ചിട്ട് ഊതി ഇറക്കാൻ പോവാ. ഇങ്ങനെ ഇങ്ങോട്ട് ഊതാൻ തുടങ്ങുകയും തച്ചൊരു തുമ്മൽ തുമ്പി തുമ്മിപ്പോ ഈ ഉളിയെ മൂന്ന് ഇദ്ദേഹത്തിന് വായി തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ദൈവജനം യഥാർത്ഥമായി ശ്രദ്ധിക്കാതെ ഉറങ്ങിയും കോട്ടുവായും ഇട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഇന്ന് തിരിച്ചടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും അതിലും ആരുമായി ശ്രദ്ധിപ്പാതെയാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കുന്നതിനെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇങ്ങനെ എബ്രായ വിശ്വാസികളെ അപ്പൊസ്തലനായ പൗലോസ് അവരെ ഉറപ്പിക്കുക. ഒൻപതാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ. എനിക്ക് പൗലോസിന്റെ ആ പത്രപ്പാടും പൗലോസിന്റെ ആ ഭാരവും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. ക്രിസ്തു എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്രിസ്തസ് എന്നുള്ള പദമാണ്. ഗ്രീക്ക് ഭാഷയിൽ എബ്രായ ഭാഷയിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന പദം നശി എന്നുള്ള പദമാണ്. അതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ പറയുന്ന കാലത്ത് മൂന്ന് വിധ ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുമായിരുന്നു. ഒരാളെ പ്രവാചകനാക്കുവാൻ തക്കൊണ്ണം അഭിഷേകം ചെയ്യുമായിരുന്നു, ഒരാളെ പുരോഹിതനാക്കുവാൻ തക്കൊണ്ണം അഭിഷേകം ചെയ്യുമായിരുന്നു, ഒരാളെ രാജാവാക്കുവാനും അഭിഷേകം ചെയ്യുമായിരുന്നു. തൈലം കൊണ്ട് ചെരിച്ചു പിടിച്ച് അഭിഷേക തൈലം ഒഴിച്ച് ഈ മൂന്ന് വിധ സ്ഥാനങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്ന പതിവ് പഴയ നിയമകാലത്തുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉള്ളവരായിരുന്നു കഴിഞ്ഞ രാത്രിക്കാർ ഞാൻ നിങ്ങൾ ഓർപ്പിച്ചു. അവൻ രാജാവാണ്, അവൻ പ്രവാചകനാണ്, ആ പുരോഹിതനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു രാജാവാണ്. വേദലകേ മുതൽ കാൽവരി വരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു. സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി ദൈവത്താൽ അയക്കപ്പെട്ട ഏറ്റവും വലിയൊരു പ്രവാചകൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. വേദലക മുതൽ കാൽവരി ക്രൂശ് വരെ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു. കാൽവരി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ അവൻ ദൈവത്തിന്റെ ഒരു മഹാപുരോഹിതനാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെപ്പിടിച്ചുകൊള്ളുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ മഹാപുരോഹിതനായി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നു. വേദലക മുതൽ കാൽവരി വരെ അവൻ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ. കാൽവരി മുതൽ യേശു ക്രിസ്തുവിന്റെ മരണം വരെ ദൈവത്തിന്റെ ഒരു മഹാപുരോഹിതനായി മധ്യസ്ഥത വഹിക്കുന്നവൻ. ഇനി അവൻ കടന്നു വരുമ്പോ രാജാക്കന്മാരുടെ രാജാവായിട്ടാണ് അവൻ കടന്നു വരുവാൻ പറ്റുന്നത്. ഒരു പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കയ്പ് നിറഞ്ഞ ഒരു ജീവിതമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ വളരെയധികം കയ്പിന്റെ അനുഭവത്തിൽ കൂടി നീങ്ങിയതായ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ പറ്റുന്ന കഴിയുന്നു. ഈ പ്രവാചക ശുശ്രൂഷ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക പ്രാവശ്യം ഓരോ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രവചിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ പറ്റുന്ന കഴിയുന്നു. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാവിരോധനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി. ക്രിസ്തുവോ വിദ്വാൻമാർ യേശു ക്രിസ്തുവിനെ കാഴ്ച വെക്കുവാൻ പറ്റുന്ന വന്നപ്പോൾ മൂന്ന് വസ്തുക്കൾ കൊണ്ടൊന്ന് താഴ്ച വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊന്ന് മൂര് കുന്തുരുക്കം. പൊന്ന് യേശു ക്രിസ്തു രാജാവാണെന്നും മൂര് യേശു ക്രിസ്തു പ്രവാചകനാണെന്നും കുന്തുരുക്കം യേശു ക്രിസ്തു പുരോഹിതനുമാണെന്നും തെളിയിക്കത്തക്ക മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് വിദ്വാൻമാർ യേശുവിന്റെ മുമ്പിൽ ഈ മൂന്ന് കാഴ്ച വസ്തുക്കൾ വെച്ചത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചപ്പോൾ തന്റെ ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് താൻ കരുതപ്പെട്ട് കയറി യെരുശലേമിലേക്ക് കടന്നുപോയത്. യെരുശലേമിലേക്ക് താൻ കടന്നു പോകുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ തന്റെ ആഘോഷയാത്ര താൻ രാജാവാണെന്ന് വെളിപ്പെടുത്തി. താൻ ഉപയോഗിച്ച വാഹന മൃഗം താൻ പ്രവാചകനാണെന്ന് വെളിപ്പെടുത്തി. താൻ ആലയത്തിൽ കടന്നുപോയി നടത്തിയ ശുദ്ധീകരണ കർമ്മം താൻ പുരോഹിതനാണെന്ന് വെളിപ്പെടുത്തി. ഭരിച്ചലോ യേശു ക്രിസ്തുവിന്റെ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളാണ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ഭരിച്ചലോ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മത കാർമികൻ എന്ന് പറയുന്നത് അവരുടെ മഹാപുരോഹിതനായിരുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മതസ്ഥാപനം എന്ന് പറയുന്നത് അവരുടെ ദേവാലയമായിരുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മതകർമ്മം എന്ന് പറയുന്നത് അവരുടെ യാഗമായിരുന്നു. നിങ്ങൾ പഠിക്കണം, ഒന്ന് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മതകർമ്മി ആരാണെന്ന് ചോദിച്ചാൽ മഹാപുരോഹിതൻ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മതസ്ഥാപനം അവരുടെ ദേവാലയം. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മതകർമ്മം അവരുടെ യാഗം. ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ ഒത്തുവരുന്ന ഒരു ഭാഗമാണ് ഇന്ന് രാത്രിക്കാണ് നമ്മൾ വായിക്കുന്നത്. മൂന്നൂറ്റ കാര്യങ്ങൾ ഉറപ്പിക്കാൻ പോവുകയാണ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പടിയല്ലാത്തായി എന്നുവെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആടുകളുടെയും പച്ചക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീടെടുത്ത് സ്ഥാപിപ്പിച്ചു. മഹാപുരോഹിതന്റെ വസ്ത്രത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്ക് ഏറിയ പുസ്തകമാണ് തോന്നുന്നു. 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഏഫോദ് എന്ന് പറയുന്ന രണ്ട് വസ്ത്രങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി കാലം ഒരു ചെറിയ സ്റ്റാഡി നടത്തി ഞാൻ മുമ്പോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. മഹാപുരോഹിതന്റെ ഏഫോദ് എന്ന് പറയുന്ന ഒരു വസ്ത്രമുണ്ട്. അത് രണ്ട് പാളിയായ വസ്ത്രമാണ്. അത് ചുമക്കണ്ടത്തിൽ വെച്ചാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. കൂട്ടി യോജിപ്പിക്കുന്ന സ്ഥാനത്ത് ഗോമേതക കല്ലുകൊണ്ട് രണ്ട് ബട്ടൺസ് ഉണ്ട്. ഇടത്തെ തോളിലും വടത്തെ തോളിലും രണ്ട് ബട്ടൺസ് ഉണ്ട്. ഈ രണ്ട് ഗോമേതക കടിന്മേലും അതിലൊരു കടിന്മേൽ ഇസ്രായേൽ ഗോത്രത്തിന്റെ ആറ് ഗോത്രങ്ങളുടെ പേരുകൾ അവരുടെ ജനനക്രമം അനുസരിച്ച് ഒരു കടിന്മേൽ എഴുതി. അത്ര കടിന്മേൽ അടുത്ത ആറ് ഗോത്രങ്ങളുടെ പേരുകൾ ഈ ഗോമേത കടിന്മേൽ മുദ്രപ്പെട്ടായി കൊത്തി പതിപ്പിച്ചു. ദൈവം തമ്പുരാൻ അങ്ങനെ കൽപ്പിച്ചിരുന്നു. എന്റെ ദാസൻ അഹരോൻ എന്റെ സന്നിധിയിൽ വന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12 പേരുകൾ അവരുടെ തോളിന്മേൽ വഹിക്കാൻ. ഇത് നിഴലാണ് ദൈവമക്കളെ. ഇതിന്റെ പൊരുളെന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോൾ അവന്റെ ബലമുള്ള തോളിന്മേൽ നമ്മളെ വഹിച്ചിരിക്കുന്നു. ഓർക്കുമ്പോൾ ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ലോകത്തിൽ ഈ മരുഭൂമി യാത്രയിൽ ഇരുത്തങ്ങളുടെയും ഭാരങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ നീ യാത്ര ചെയ്യുമ്പോ ദൈവത്തിന്റെ പങ്കില് നിന്നെ തോളിൽ വഹിച്ചിരിക്കുന്ന അവന്റെ ധനമുള്ള തോളിൽ നിന്നെ വഹിച്ചിരിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശുവിനെയാണ് ഇന്ന് രാത്രിക്കാർ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് സാക്രമെന്റെ കർമ്മലയിപ്പാനും സഹായത്തിനുള്ള കൃപയിപ്പാനും നാം ദൈവത്തോടെ കൃപാസനത്തോട് ആർത്തിയിരിക്കുക. കേട്ടാതെ ചോദിക്കാം മഹാനായ ശാന്ത സുന്ദരത്തിന്റെ അനേകം ഈ ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി ദൈവജനം അറിയിച്ച ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്തുവത്തിൽ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം അതേ പർവ്വതങ്ങളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് താനെ ഒരു താഴ്വരയിലേക്ക് കടന്നു. താഴ്വരയിൽ കടന്നു വന്നപ്പോ തനിക്കൊരു ഗ്രാമത്തിലേക്ക് പോകണ്ട ഒരു ആലോചന തനിക്കുണ്ടായി. ആ ഗ്രാമത്തിലേക്ക് പോകുവാൻ താൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ വഴിയാത്രയിൽ ഒരു വ്യക്തിയെ കണ്ടുപിടി. ആ വ്യക്തി ചോദിച്ചു, ഇന്ന ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴി ഏതാന്ന് ചോദിച്ചു. ആ വ്യക്തി ഒരു തെറ്റായ വഴിയാണ് പറഞ്ഞുകൊടുത്തത്. ആ വഴിയോടെ സുന്ദർ സിംഗ് ഇങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യാണ്. ആ മുൻപോട്ട് യാത്ര ചെയ്തിട്ടൊന്നും ഈ സ്ഥലത്ത് എത്തുന്നില്ല. അപ്പൊ തനിക്ക് മനസ്സിലായി താൻ അവരുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവസാനം ഒരു നദിയുടെ തീരത്ത് താൻ കടന്നു വന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഒരു നദിയുടെ തീരത്ത് താൻ കടന്നു. ആ നദിയുടെ തീരത്ത് വന്നപ്പോൾ അക്കരെ നദിക്ക് അക്കരെ ഒരു തീ കത്തുന്ന കാഴ്ചകൾ. ആ തീയുടെ അരികൾ ഒരു വയറ്റൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. ഈ സുന്ദര സിംഗ് ഈ നദിയുടെ അക്കരയ്ക്ക് പോകാൻ തക്കണം താല്പര്യപ്പെട്ടു. അപ്പൊ ഈ വയസ്സൻ സുന്ദർ സിംഗിനോട് ചോദിച്ചു, നിനക്ക് ഇക്കര പറഞ്ഞില്ലേ, നിന്നെ ഞാൻ കൊണ്ടുവരാം, നിന്നെ പട്ടിക്ക് വരാൻ ഒക്കത്തില്ല. ഈ വയസ്സൻ ഈ നദി നീന്തി ഇക്കര വന്നു. സുന്ദരസിംഗോട് പറഞ്ഞു, നീ എന്റെ തോളെ പിടിച്ച് മാത്രം, നീ തോളെ പിടിച്ച് പോവുകയാണ്, അദ്ദേഹത്തിന് നീന്ത് വശമില്ല, നീ എന്റെ തോളന്ന് തോളത്തുനിന്ന് വിടരുതേ, ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം. സുന്ദരസിംഗ് ഇദ്ദേഹത്തിന് തോളത്ത് പിടിച്ച് അക്കരയ്ക്ക് പോവുകയാണ്. അദ്ദേഹം ആ യാത്രയിൽ ചിന്തിച്ചു, ഞാൻ അക്കരെ ചെന്ന് തീ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ എന്റെ തുണിയൊക്കെ നനച്ച് ഈ തീയുടെ അരിക്ക് വെച്ച് ഉണക്കി അല്പസമയം തണുപ്പൊക്കെ മാറ്റണം എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. താന് ഈ വയസ്സന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അക്കരയിലേക്ക് പോവുകയാണ്. അക്കരെ എത്തി കഴിഞ്ഞപ്പോൾ ഈ തീയും കാണുന്നില്ല, ഈ വയസ്സനെയും കാണുന്നില്ല. ഞാൻ അപ്പോസ്തലൻ ചിന്തിക്കുന്നത് എനിക്ക് അക്കരെ പോകേണ്ട ആവശ്യം വന്നപ്പോ ദൈവം വായ കർത്താവ് എന്റെ അരികിലേ കടന്നു വന്ന് അവരുടെ തോളിൽ മേൽപ്പിടിച്ച് എന്നെ അക്കരെ എത്തിച്ച വലിയൊരാളായ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം ഞാൻ പ്രത്യേകമായ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോ മുൻപോട്ട് കടന്നു പോകുവാൻ പറ്റുന്ന സാധ്യമല്ലാത്ത വലിയ അന്തരീക്ഷം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എങ്ങനെ എന്റെ പ്രതികൂലങ്ങളെ കാരണം ചെയ്ത് ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി കാലം ഞാൻ ദൈവാമ്മാവനാൽ ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ടിട്ട് ഇന്ന് രാത്രി കാലം നിനക്ക് യാത്ര ചെയ്യുവാൻ നിനക്ക് ആശ്രയിക്കാൻ പറ്റണം, ആരുമില്ലാന്ന് നീ വിചാരിക്കരുത്. നിന്നെ തന്നെയുള്ള തോൽ മേഹൻ വഹിച്ചിരിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ രണ്ടാമത് മഹാപുരോഹിതന്റെ അടുത്തൊരു വസ്ത്രം മാർപതക്കമാണ്. അത് ഒരു ജാൻ നീളം, ഒരു ജാൻ വീതിയുള്ള ഒരു വസ്ത്രമാണ്. ദൈവമായ കർത്താവ് കൽപ്പിച്ചു, ആരോ എന്റെ സമയം നിൽക്കുമ്പോൾ ഈ മാർപതക്കം ധരിച്ചുകൊണ്ട് വരണം. ഈ മാർപതക്കത്തിന്റെ പതക്കത്തിൽ മൂന്ന് ബട്ടൺസ് വെച്ച് 12 ബട്ടൺസ് ഉണ്ട്. ഓരോ ലൈനിലും 3 ബട്ടൺസ് വെച്ച് അങ്ങനെ 12 ബട്ടൺസ് ഉണ്ട്. ഈ 12 ബട്ടൺസിന്റെയും ഇസ്രായേൽ രത്നക്കല്ലുകൾ, ഇസ്രായേൽ ഗോത്രങ്ങളുടെയും 12 പേരുകൾ അവരുടെ ജന്മക്രമം അനുസരിച്ച് ഈ രത്നക്കല്ലിനെ മുദ്രപ്പത്തായി കൊത്തേണം എന്ന് ദൈവമായ കർത്താവ് കൽപ്പിച്ചു. എന്റെ ദാസനഹരോ, ദൈവത്തെല്ലാം ദിവൻ നിൽക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം കണ്ടും അവന്റെ മാർബിൽ വഹിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി കാലം ദൈവമക്കളെ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഓർക്കുക, നമ്മൾ ചാരിയിരിക്കുന്നത്, നമ്മൾ മാർബോട്ട് ചാരിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തുണയ്ക്കപ്പെട്ട മാർബിലാണ്. വളരെ മഹാപുരോഹിതൻ ചെയ്യുന്ന ആ കാര്യം നേരലാണ് അല്ല. സാക്ഷാൽ പോരുകളെന്ന് പറയുന്നത് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവായ യേശു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോൾ അവന്റെ തുണയ്ക്കപ്പെട്ട മാർബിൽ നമ്മളെ വഹിച്ചിരിക്കുന്നു. ഉത്തമഗീതം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മരുഭൂമിയിൽ തന്റെ പ്രിയനെ ചാരിക്കൊണ്ടുവരുന്നു എന്നുള്ള ആ മാരക ചുമട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടുമുട്ടി. സൂര്യമേരുടെ ജീവിതത്തിൽ ഇടുക്കങ്ങളും ഞെടുക്കങ്ങളും ഭാരങ്ങളും വളരെ വേദനകളും അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ആത്മീയ തന്നെ. 3 എതിർപ്പുകൾ അവളുടെ ജീവിതത്തുണ്ടായിരുന്നു. അവർ ആത്മീയമായി ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം അന്ന് മുതൽ അവളുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടായിട്ടില്ല. 3 എതിർപ്പുകൾ, ഒന്ന് വീട്ടുകാർ തനിക്കെതിരായിരുന്നു, അവളെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. 2 മതിർക്കാവൽക്കാർ അവളെ അടിച്ചു, അവളെ മുറിവേൽപ്പിച്ചു. 3 യെരുശലേം പുത്രിമാർ നയത്തിൽ വന്നവളെ പിടിച്ചെടുക്കുവാൻ ആകുന്നത്രം ശ്രമിച്ചു. അവർ യാത്രയിൽ പറയും ശലോമനെ കിടക്ക പച്ചയാണ് എന്ന് പറയുമ്പോൾ ശൂലെന്ന് പറയും എന്റെ പ്രിയന്റെ കിടക്കയിൽ പച്ചയാകുന്നു, പച്ചയായ പുൽപ്പടങ്ങൾ അവരെ കിടത്തുന്നു. അവർ വിട്ടുകൊടുത്തില്ല, വളരെ ഞെരുക്കങ്ങള് ഭാരങ്ങള് ഇടുക്കങ്ങള് വേദനകള് ഈ മരുഭൂമി അനുഭവിച്ച പെൺകുട്ടിയാണ് ശൂലേമി. എന്നാലോ ഒരു ദിവസം മരുഭൂമി വെച്ച് അവരുടെ പ്രിയനെ കണ്ടുമുട്ടപ്പോ ആ പ്രിയന്റെ മാറി ചാരി. ഇന്ന് രാത്രി കാലം മരുപ്രയാണത്തിൽ മരുഭൂമിയിൽ തന്റെ പ്രിയനെ ചാരിക്കൊണ്ട് വരുന്നു. ഒരുമല്ല മഹാനായ യോഗിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വസ്തുതയിൽ വായിച്ച ഒരു കാര്യം ഞാൻ ഒരു വിശുദ്ധമുള്ള ബന്ധത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു കൂട്ട് ശുശ്രൂഷകൻ, അദ്ദേഹത്തിന് അനേകം അസോസിയേറ്റ് പ്രാക്ടീസ് ഉണ്ട്, അതിലൊരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിന്റെ വീടെല്ലാം, ഒരു വീട് ഇപ്പോ ഇരിക്കുന്ന വീട് വിറ്റിട്ട് വേറൊരു വീട് വാങ്ങിക്കാൻ തക്കുന്ന പ്ലാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം താർപ്പണം വിറ്റു. വിറ്റിട്ട് ആ പണം തന്റെ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. അന്ന് രാത്രി തന്റെ ഭവനത്തിൽ കൊള്ളക്കാരി കയറിയിട്ട് പണം ചോദിച്ചു. കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വെടിവെച്ചുകൊണ്ട് ഇദ്ദേഹം നിറച്ച് ആ കിട്ടിയ പണം മൊത്തം, വിറ്റ് കിട്ടിയ പണം മൊത്തം കൊള്ളക്കാരിലേക്ക് കൊടുത്തു. ഈ കൊള്ളക്കാരി പണം കൊണ്ടുപോയി. അദ്ദേഹത്തിന് യാതൊരു സ്വസ്ഥതയില്ല, കാരണം ഇനി അദ്ദേഹത്തിന് ഒന്നുമില്ല. ഒരു സോഡ പോലും വാങ്ങിച്ചു കൊടുക്കാതെ കുടിക്കാൻ തക്കവണ്ണം പണമില്ല. തനിക്കുണ്ടായിരുന്ന സമ്പാദ്യം മൊത്തം കൊള്ളക്കാരൻ കൊണ്ടുപോയി. രാത്രി യോഗിച്ചോ വിളിച്ചു, എന്റെ ഭവനത്തിൽ കൊള്ളക്കാർ വന്നു, എനിക്ക് സ്വത്തമില്ല, എന്റെ പണം മൊത്തം അവർ തട്ടിക്കൊണ്ടു പോയി. യോഗിച്ചോ പറഞ്ഞു, പ്രിയാ ബ്രദറെ, എനിക്ക് നിനക്കൊന്നും ചെയ്യാൻ തക്ക നോക്കത്തില്ല, എന്നാ നീ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, നീ എത്രയും വേഗം ചക്രയ്ക്ക് വരാൻ പറഞ്ഞു. ഇദ്ദേഹത്തെ ചക്രയ്ക്ക് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ഞാൻ നിനക്ക് ഒരു കൂടുതൽ തരാം, നീ അമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കോ, നീ അമ്മ നിറഞ്ഞ് പ്രാർത്ഥിക്കും. നൂറുകണക്കിന് മറ്റ് അസോസിയേറ്റ് പാസ്റ്റർമാർ എല്ലാം വിളിച്ചു കൊടുത്തു, അവരെല്ലാം അവരുടെ ഓരോ മുറിയിലേക്ക് കയറ്റി. നിങ്ങളെല്ലാവരും ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വിഷയം വെച്ച് മാത്രമേ പ്രാർത്ഥിക്കാവൂ, വേറൊരു വിഷയം ഇട്ട് പ്രാർത്ഥിക്കരുത്. എല്ലാവരും പ്രാർത്ഥന ആരംഭിച്ചു. കാരണം ഒരു കാര്യം ഇവിടെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ അന്യഭാഷയിൽ ദൈവമായി സംസാരിക്കുന്ന സംസാരമുണ്ടല്ലോ, ആ സംസാരം സാധാരണ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ, നിങ്ങൾ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കാതെ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ഈ വിഷയം ദൈവത്തോട് അറിയിക്കാൻ പറഞ്ഞു. പ്രാർത്ഥന നൂറുകണക്കിന് ദൈവദാസന്മാർ ഒന്നിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആ പുസ്തകം മാറ്റപ്പോൾ ഞാൻ തരിച്ചുപോയി. നൂറുകണക്കിന് ദൈവദാസന്മാർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു വെളുപ്പം കാലം ഒരു 4:30 ആയപ്പോൾ ഈ കൊള്ളക്കാരന്റെ ഫോണ് യോഗിച്ചോയ്ക്ക് വന്നു. പറഞ്ഞു, നിങ്ങളുടെ ഒരു പാസ്റ്ററുടെ പണം ഞാൻ തട്ടിയെടുത്തു, പക്ഷെ എനിക്ക് ആ പണത്തെ തൊടാനൊക്കത്തില്ല, എന്റെ ശരീരം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് അടുക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. യോഗിച്ച പറഞ്ഞു, ഞങ്ങൾ നിന്റെ കാര്യം പോലീസിലൊന്നും പറയത്തില്ല, നീ ആ പണവുമായി എത്രയും വേഗം ഇവിടേക്ക് വരാൻ പറഞ്ഞു. അന്ന് രാത്രി വെളുപ്പാൻ കാലത്ത് ഈ പണവുമായി ഈ കൊള്ളക്കാരൻ നിറച്ചുകൊണ്ട് യോഗിച്ചോട് കൈക്കൊണ്ട് ഈ പണം കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് ആ കൊള്ളക്കാരൻ യോഗിച്ചോട് സഭയിലെ ഒരു അസോസിയേറ്റ് പാസ്റ്റർ. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നഷ്ടങ്ങളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭാരങ്ങളുടെ നടുവിൽ, ഇന്ന് രാത്രികാലം ചാരുക, ഇന്ന് രാത്രികാലം ആശ്രയിക്കുന്നത് യേശുവിന്റെ മാർഗം മാത്രമാണ്. മദ്രാസിൽ നടന്നു വന്ന ഒരു കർത്താവിന്റെ ദാസൻ എന്റെ ചർച്ച വന്ന് പ്രസംഗിച്ചപ്പോൾ നടന്ന ഒരു സംഭവം, ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഓർത്ത് ഞാൻ പലർത്തു ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് അവിടെ കൂട്ടുകാരിയെ കാണുവാണ്ടൊക്കെ അവള് കടന്നുപോയി. തിരിച്ചു വന്ന് അവളുടെ ഹോസ്റ്റലിലേക്ക് പോകാൻ തക്കണം ബസ് സ്റ്റോപ്പ് നിൽക്കുമ്പോ ഒരു ടാക്സി വന്നിട്ട് ഇവള് കോരിയെടുത്ത് ടാക്സി ഇട്ടുകൊണ്ട് കൊണ്ടുപോയി. ഇവളാകെ ഒരു ബന്ധപ്പോസ്റ്റാക്കി യുവതിയാണ്. അവളാകെ പാടെ, ഞാന് ബുദ്ധന്മാരുടെ കയ്യിൽ അകപ്പെട്ടല്ലോ എന്നുള്ള വലിയ ഭാരം, എന്റെ ജീവിതം തന്നെ തീരുകയാണല്ലോ എന്നുള്ള ഒരു ചിന്ത പെട്ടെന്ന് വന്നെങ്കിൽ അവൾ ധൈര്യപ്പെട്ടു. അവള് ആത്മാവിൽ ആ കാറ് ഇരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ഒരു വിജനമായ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോയി. ഇവരെ കാറിന്ന് പഠിച്ച് ഈ വെല്ലേക്ക് ഇട്ടു. അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആത്മാവെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന, എല്ലാവരുടെ ദയ്യന്ന് ഇവരെ തീയറക്കണം പറഞ്ഞു. ആ പ്രാർത്ഥന ദയ്യന്നത്തിൽ എവിടെ തീയിറങ്ങി സംഭവിച്ചെന്നറിയാമോ? ഈ പിടിച്ചോണ്ട് പോയ ദുഷ്ടന്മാരുടെ ശരീരം പൊള്ളാൻ തുടങ്ങി. ഇവളോട് അടുക്കാൻ തൊക്കെ നോക്കുന്നില്ല, അവർക്ക് അവരുടെ ശരീരം പൊള്ളുകയാണ്. അവരോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ശരീരത്തോളം തീ എന്ന് മാറ്റാൻ പറഞ്ഞു. അവൾ പ്രാർത്ഥിച്ചു, നിന്നെ ഞങ്ങൾക്ക് ഒരു ദോഷം ചെയ്യാതെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞു. അവൾ പ്രാർത്ഥിച്ചു, അവരുടെ പൊള്ളൽ മാറി, അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുവാൻ. നമ്മുടെ ദൈവത്തെ പോലെ മാറിയ ദൈവമാരുള്ളൂ. ഇന്ന് രാത്രി കാലം ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഇതുപോലുള്ള അപകട സ്ഥാനങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ വിശ്വാസത്തിൽ നിന്ന് പതറി പോകാതെ ദൈവം എവിടെ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവമായ കർത്താവ് അവരെ വിടുവിക്കുകയും ചെയ്തു. ആ വലിയതായ ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ലേപ്പിച്ചെടുക്കാം. വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പടിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആളുകളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ എന്തേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചോ ഒന്ന് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കാലത്ത് രാജാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുരോഹിതനാകുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പുരോഹിതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് രാജാവാകുവാനും അനുവാദം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാക്കന്മാർ രാജാവും പ്രവാചകന്മാരുടെ പ്രവാചകനുമായാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാജാവായിരുന്ന ഒരു വ്യക്തി പുരോഹിതനാകാന്നൊക്കെ നോക്കി. അവന്റെ പേരാണ് ഉസ്യ. അവന്റെ ചെറിയ പ്രായത്തിൽ അവൻ രാജസ്ഥാനത്തേക്ക് വന്ന അവന് തീരുമാനിച്ചു, ഞാനിപ്പോ രാജാവല്ലേ, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യണമെന്നുള്ള വ്യാമോഹം അവനുണ്ടായി. അവൻ തന്നെ സിംഹാസനത്തിൽ നിറങ്ങി അവനിറങ്ങി ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നു. അവൻ ധൂപം കാട്ടുവാൻ്റെ ധൂപ കലശം അതേ അവന്റെ കയ്യിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങി. പുരോഹിതന്മാർ പറഞ്ഞു, രാജാവെ നീ കാര്യം ചെയ്യരുത്, പുരോഹിത ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ല, ഇതിനു വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, നീ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടോ രാജാവ് ധൂപകലശ തന്റെ കയ്യിലിരിക്കുമ്പോൾ പുരോഹിതന്മാരുടെ നേരെ കോപിച്ചു. കോപിച്ചുകഴിഞ്ഞപ്പോൾ ഒന്നെ കാണുന്ന കാഴ്ച അവരുടെ നെറ്റിലേ പുഷ്ടം പൊങ്ങി. അവനെ ഉടൻ തന്നെ പാവത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, പള്ളിയിലെ കാലത്ത് രാജാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുരോഹിതനാകുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പുരോഹിതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് രാജാവാകുവാനും അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു മാത്രമേ ഉള്ളൂ രാജാവും പ്രവാചകനും പുരോഹിതനുമായി മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് നമ്മുടെ കർത്താവായ യേശുവിനെ വിസ്തരിപ്പാന്റെ കൊന്നും കയ്യപ്പാവിന്റെ മുമ്പിൽ കഷ്ടപ്പെട്ടവനായി യേശുവിനെ കൊണ്ട് നിർത്തിരിക്കുക. ക്രിസ്തലോ നിങ്ങളെല്ലാവരും ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരിക. ക്രിസ്തലോ ഇപ്പൊ രണ്ട് മഹാപുരോഹിതന്മാർ വന്നിട്ടുണ്ട്, ഹന്നാസും കയ്യപ്പാവും. ഇസ്രായ ജനത്തിന്റെ ഇടയിൽ ഒരു മഹാപുരോഹിതൻ മാത്രമേ ഒരു പ്രാവശ്യം പാടും. എന്നാൽ അവരുടെ പിന്നാട്ടായപ്പോൾ ഒന്നിലധികം മഹാപുരോഹിതന്മാർ വന്നിരിക്കുക. ഒരു സമയത്ത് ഒരു മഹാപുരോഹിതന്മാർ മാത്രമേ പാടും, ഒരു മഹാപുരോഹിതൻ മാത്രമേ പാടുള്ളൂ. ഇസ്രായ ജനം പിന്നാട്ടത്തിൽ പോകുമ്പോൾ നേതൃത്വം ആവശ്യമാണ്. എന്നാൽ നേതൃത്വത്തിന്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്താണ് ജനം പിന്മാറ്റത്തിലായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ പിന്മാറ്റത്തിൽ വന്നിരിക്കുക. പിന്മാറ്റത്തിൽ വന്നപ്പോൾ ഒന്നിലധികം മഹാപുരോഹിതന്മാർ വന്നിരിക്കുക. അത് തേം വെച്ച് മരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കയ്യപ്പാവിന്റെ അതേ അത്യോഗ്യ സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത്. താനാണ് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ട് നിർത്തിരിക്കുക. അഗറോൻ മഹാപുരോഹിതനായി. ഒരു സമയത്ത് അഗറോൻ മാത്രമേ മഹാപുരോഹിതനായിട്ടുണ്ടായിരുന്നുള്ളൂ. അഗറോന് ശേഷം അവന്റെ മകനാകുന്ന എലെയാസാർ മഹാപുരോഹിതനായി. മോശയും എലെയാസാറും അഗറോനും കൂടി ഹോർ പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഹോർ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അഗറോന്റെ സ്ഥാനവസ്ത്രം ഊരി എലെയാസാറിന് കൊടുത്തു. എലെയാസാർ മഹാപുരോഹിതനായി. അഗറോൻ അവിടെ വെച്ച് മരിച്ചു. എലെയാസാറിന്റെ മരണശേഷം അവന്റെ മകൻ ഫീനെഹാസ് മഹാപുരോഹിതനായി. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടാക്കി നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. ഇസ്രായേൽ ജനത്തിനിടയിൽ ഒരു പ്രാവശ്യം ഒരു മഹാപുരോഹിതൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുവിന്റെ കാലമായപ്പോൾ ഇസ്രായേൽ പിന്നാട്ടിൽ പോയപ്പോൾ നേതൃത്വത്തിൽ എണ്ണം വർദ്ധിച്ചു, രണ്ട് മഹാപുരോഹിതന്മാർ ഹന്നാസും കയ്യപ്പാവും. അമ്മ അയ്യപ്പനും മരുമകളും അവർ തേം വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കയ്യപ്പാവിന്റെ സമയമായിരിക്കുക. കയ്യപ്പാവിന്റെ മുമ്പിൽ യേശുവിനെ കെട്ടപ്പെട്ടതായി കൊണ്ടു നിർത്തിരിക്കുക. കടന്നു വന്നവരല്ല, ഓരോ കള്ളസാക്ഷ്യം പറയാൻ തുടങ്ങി. ഒരാൾ വന്ന് പറഞ്ഞു, ഇവ മന്ദിരം പൊളിച്ചിട്ട് മൂന്ന് ദിവസം കഴിയാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. യേശുവോ എന്താ വായിക്കുന്നത്? യേശുവോ മിണ്ടാതിരുന്നു. യേശു ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നിന്റെ കുത്തമൊക്കെ കയറി അങ്ങ് പറഞ്ഞു. എന്നാൽ യേശുവോ മിണ്ടാതിരുന്നു. പിന്നെയും ചോദിച്ചു, നീ ഒരു ഉത്തരവ് പറയുന്നില്ലയോ? ഇവര് കള്ളസാക്ഷികളെല്ലാം കൊണ്ട് നിർത്തിയിട്ടും ഇവരുടെ സാക്ഷികൾ ഒന്നും ഒത്തു വരുന്നില്ല. അവസാനം കയ്യപ്പാവിന് ദേഷ്യം. കയ്യപ്പാവ് എഴുന്നേറ്റെന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണെന്ന് ചോദിക്കുന്നു. യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണ് എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഉത്തരം കൊടുത്തോളന്നാണ് ഇസ്രായേൽ യഹൂദന്മാരുടെ നിയമം. ഒരുവൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണ് എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഉത്തരം കൊടുക്കണം. അതുവരെ മിണ്ടാകുന്ന യേശു തല ഉയർത്തി പ്രസംഗം. യേശു പറഞ്ഞു, ഞാനാകുന്നു. ചോദ്യം ഒന്നേ ചോദിച്ചുള്ളൂ. യേശു ഉത്തരം മൂന്ന് കൊടുത്തു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണ് എന്ന് ചോദിക്കുന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു. അർത്ഥവാദിയുണ്ട്, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വകുപ്പുഭാഗം തിരിച്ചു. മൂന്നാമത്തെ ഉത്തരം, അവൻ ആകാശ ദേവങ്ങളെ വാഹനമാക്കി വരോ. ഒറ്റ ചോദ്യത്തിന്റെ മൂന്നുത്തരം, നീ ആണോ? ഞാനാണ്. ഇനിയും ഞാൻ ദൈവത്തിന്റെ വകുപ്പ് ഭാഗം തിരിച്ചു. ഇനിയും ഞാൻ ആകാശ ദേവങ്ങളെ വാഹനമാക്കി വരും. ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല യഹൂദന്മാർ മനസ്സിലാക്കുന്നു. നമ്മൾ ഞാനാകുന്നുണ്ട്, ഞാൻ എന്നാ ഞാനാകുന്നു എന്ന് യഹൂദന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അവരുടെ ദൈവത്തിന്റെ പേരാണ്. ഞാനാകുന്നു എന്ന് യഹൂദന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവരുടെ ദൈവത്തിന്റെ പേരാണ്. മോശ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ അഗ്നിജ്വാലയിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. മുൾപ്പടപ്പ് ആളിക്കത്തുന്നു, പക്ഷെ മുൾപ്പടപ്പ് വിട്ടു പോകുന്നില്ല. മുൾപ്പടപ്പിന്റെ അടുക്കിലേക്ക് ചെന്ന് അതേ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടതെല്ലാം അറിയാമല്ലോ. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കാണ്ട് കൊന്നു പോകുന്നു. പല പ്രാവശ്യം അവൻ തർക്കം പറഞ്ഞു. തർക്കം പറഞ്ഞപ്പോൾ അവസാനമായി മോശം ചോദ്യം ചോദിച്ചു, ഞാൻ മിസ്രയീമിലേക്ക് കറങ്ങിയെത്തുമ്പോൾ ആരാണ് നീ അയച്ചു ചോദിച്ചാൽ ഞാൻ എന്താണ് ഉത്തരം പറയുന്നത്? ദൈവം പറഞ്ഞ ഉത്തരം അറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമയം കണ്ട് ഭേദം വരാത്തവൻ, ആദിയും അന്തവുമായവൻ, സകലത്തിന്റെ സിദ്ധാവായ ഞാൻ, അവനാണ് നിന്നെ അയച്ചത്. പറ മഹാപുരോഹിത, ഞാനിപ്പോ നിന്റെ മുമ്പിൽ, കയ്യപ്പാവേ, ഞാനിപ്പോ നിന്റെ മുമ്പിൽ രക്തപ്പെട്ടവനായി നിൽക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ ഞാനാണെന്ന്? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ പിതാക്കന്മാരെ മരുഭൂമിയിൽ കൂടി നടത്തിയ ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചന്ദ്രനെ വിഭവിച്ച ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. മരുഭൂമിയിൽ മണ്ണാ വർഷിപ്പിച്ച് ചാടപ്പെട്ട് ഇറച്ചു കൊടുത്ത ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. യോർദാനെ രണ്ടാമത് വിഭവിച്ച ഞാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി ഞാൻ നിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടവനായി നിൽക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർത്തോളണം, ഇനി ഞാൻ ദൈവത്തിന്റെ വളർത്തുമാരി പിടിക്കും. ഇനി ഞാൻ ആകാശ ദേവങ്ങളെ വാഹനമാക്കി തരും. എല്ലാവരും കേൾക്കാൻ ഉയർത്തിക്കേ. ഓ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായി വലിപ്പവും തിരുവുമേറിയ ഒരു കൂടാട്ടിൽ കൂടി ആളുകളെ ഇമ്പസിക്കലാക്കുന്ന രക്തത്താലല്ല സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആളെ ചോദിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കും, അവൻ ആകാശം മേഘങ്ങളെ വാഹനമാക്കി വരും. ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതനാകുന്ന കയ്യപ്പാവ് തന്റെ സ്ഥാനവസ്ത്രം മരിച്ചു. അവൻ പറഞ്ഞു, ഇനി ഞാനതിന് ഇരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം സാക്ഷാത്തായ മഹാപുരോഹിതൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ വന്നിരിക്കുന്നു. താന് അറിയാതെ കരുത, ദേഷ്യപ്പെട്ട് കരുത, പൈസലോ അതെല്ലാം ദൈവത്താ സംഭവിച്ചതാണ്. പഴയനിയമ പൗരോഹിത്യം അവിടെ കീറുകയാണ്, അവിടെ ഇല്ലാതാകുകയാണ്. കാരണം അഗ്രോന്യ പൗരോഹിത്യം അവിടെ കീറുകയാണ്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള സാക്ഷാത്തായ മഹാപുരോഹിതൻ വന്നപ്പോൾ പഴയനിയമ പൗരോഹിത്യം അവിടെ അവസാനിക്കുകയാണ്. പൈസലോ ഏരിയ പുസ്തകം നമ്മൾ വായിക്കുന്നു, മഹാപുരോഹിതൻ സ്ഥാനവസ്ത്രം ധരിച്ചുകയറല്ലേ, അവന്റെ തലമുടി ചിറ്റിപ്പതിക്കല്ലേ. ദൈവത്തിന്റെ വാഹനത്തിൽ ദൈവം പ്രത്യേകമായി കൽപ്പിച്ച ഒരു വ്യവസ്ഥയാണ്. കാരണം ഈ സ്ഥാനവസ്ത്രം ധരിച്ചുകയറാൻ പാടില്ല. ഇത് പ്രത്യേക ജ്ഞാനമുള്ളവർ പ്രത്യേക നിലയിൽ നെയ്തെടുത്ത ഒരു വസ്ത്രമാണ്. ഇതൊരിക്കലും കീറാൻ പാടില്ല. അഗരോന്റെ സ്ഥാനം കഴിയുമ്പോൾ അത്യാളത് കൊടുത്തോളണം. അഗരോൻ മരിച്ചപ്പോൾ ഈ സ്ഥാനവസ്ത്രം ഊരി എലയാസാറിന് കൊടുത്തു. എലയാസാർ മരിച്ചപ്പോൾ ഈ സ്ഥാനവസ്ത്രം ഊരി ഫീനഹാസിന് കൊടുത്തു. ഇത് അത് കീറാതെ ചുരുക്കി പറഞ്ഞാൽ, താത്വികമായി പറഞ്ഞാൽ, ഇത് കീറാതെ ഇറങ്ങി വരേണ്ട വസ്ത്രമാണ്. ഇത് കീറാൻ പാടില്ല എന്ന കയ്യപ്പാവിൽ തോന്നിരുന്നപ്പോ സാക്ഷാത്തായ മഹാപുരോഹിതൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അറിയാതെ കീറിപ്പോയി. അത് ദൈവത്താർത്ഥത്തിലാണ്. കാരണം പഴയനിയമ പൗരോഹിത്യം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തത് മഹാപുരോഹിതൻ സ്ഥാനവസ്ത്രം മരിച്ചുകയറി. എന്നാൽ സ്വർഗത്തനായ ദൈവം യെരുശലേമിലെ ദേവാലയത്തിന്റെ തിരശീല ചീന്തിക്കണം. അത് മേലം തൊട്ട് അടിയോളം ചീന്തിപ്പി. ജോസിഫസ് പറയുന്നത്, അത് രണ്ട് ശക്തന്മാരായ കുതിരകളെ ഇടത്തും വലത്തും നിർത്തി ഇത് പിടിച്ചു വലിച്ച കീറാൻ ഒക്കാത്ത ഒരു തിരശീലയാണിത്. ഒരിഞ്ച് വലിപ്പമുള്ള വളരെ ശക്തമായ നിലയിൽ പ്രത്യേക നിലയിൽ നിലനിർത്തിയിരിക്കുന്ന ഈ തിരശീല ശക്തന്മാരായ രണ്ട് കുതിരകൾ ഇടത്തും മരത്തുനിന്ന് പിടിച്ചു വലിച്ചാൽ അത് കീറത്തില്ല. സ്വർഗസ്ഥനായ ദൈവം അത് മേന്നിട്ട് അടിയോളം കീറിക്കളഞ്ഞു. കാരണം അറിയാമോ, പഴയനിമ പൗരോഹിത്യം അവസാനിച്ചു, പഴയനിമ ആരാധന അവസാനിച്ചു. ക്രൈസ്തലോ ഒരു പുതിയ ആരാധന ആരംഭിക്കാൻ പോവുകയാണ്. പുതിയ നിയമസഭ പഴയ നിയമസഭയുടെ എക്സ്റ്റൻഷൻ അല്ല. ദേവാലയത്തിന്റെ അടുത്ത ഒരു മുറിയെടുത്ത് തുടങ്ങിയ ഒരു ആരാധനയല്ല പുതിയ നിയമസഭ. യെരുശലേമിൽ ദേവാലയത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐമേനിയുടെ ഭവനത്തിൽ മർക്കോസിന്റെ മാളികയിൽ ഇതോ പാവപ്പെട്ട കുറച്ച് പേര് ഒന്നിച്ച് ആരാധിക്കുന്ന വേളയിൽ സ്വർഗത്തിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പുതിയ നിയമസഭയ്ക്ക് അടിസ്ഥാനതയുണ്ടായി. ആരാധനയിലേക്ക് ഇറങ്ങിവരുവാൻ ദൈവത്തിന്റെ കൃപയാ, ദൈവം നമുക്കിടയാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഈ ആരാധന, ഈ സന്തോഷം, ഈ ദൈവകൃപ, ഈ അല്ലാഹുവിന്റെ ആരാധന ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന അതിന്റെ മാർമ്മയിപ്പോഴും ലയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠകരമായ ആരാധനയിലേക്ക് നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തെ എങ്ങനെ നമ്മൾ സ്തുതിക്കാതിരിക്കും? ശ്രേഷ്ഠനോ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ഞാർത്തത് കൈപ്പണിയല്ലാത്ത വിഷയം സംശയം കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായ വലിപ്പവും തികവും നേടിയ ഒരു കൂടാ. ഒന്ന് മൂന്ന് വിഷയങ്ങളാണ്: ഒന്ന് മഹാപുരോഹിതൻ, രണ്ട് കൂടാര, മൂന്ന് യാഗം. അതിലൊന്നാമത്തെ വിഷയം ഞാൻ ചുരുക്കമായി പറഞ്ഞ് അവസാനിപ്പിച്ചു. ക്രിസ്തുവ വരുവാനുള്ള മഹാപുരോഹിതനായി വന്നിട്ട് രണ്ടാമതായി വലിപ്പവും തികവും നേടിയ ഒരു കൂടാരം. അത് മണിപ്പൂരുകൾ പറഞ്ഞാൽ തീർത്തില്ല. എന്നാൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് നീട്ടാൻ ഒക്കത്തില്ലല്ലോ, എന്റെ ശബ്ദവും അതിനനുവദിക്കുന്നില്ല. നിർത്തലോ വലിപ്പവും തികവും നേടിയ ഒരു കൂടാരം, ഒരാലയം, അതിൽ കൂടി കടന്നുപോയി. ആരാണ് ഈ വലിപ്പവും തികവും നേടിയ കൂടാരം? നമ്മുടെ യേശുവാണ്. യേശുവാണ് ദേവാലയം. ആ ദേവാലയത്തിൽ കൂടി കടന്നുപോയി. ലോകത്തിൽ ആദ്യമായി ദേവാലയം വേണ്ടത് ശലോമോൻ രാജാവാണ്. ശലോമോൻ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു പ്രസംഗത്തിൽ പറയുണ്ടായി, 153,000 പേരെ നിർത്തി 7 വർഷം കൊണ്ട് പണിത അതിമനോഹരമായ ദേവാലയം. അതിന്റെ അകവും പുറവും തങ്കം കൊണ്ട് പറഞ്ഞിരുന്നു. അതിന്റെ സീലിംഗ് മൊത്തം തങ്കം കൊണ്ടായിരുന്നു. അതിന്റെ കഥകളെല്ലാം തങ്കം കൊണ്ടായിരുന്നു. ചരിത്രം പഠിച്ചു നോക്കിയാൽ അതിന് മുൻപും അതിന് പിൻപും അതുപോലെ ബിൽഡിംഗ് ഉണ്ടായിട്ടില്ല. അത്ര അതിഭയങ്കരമായ വലിപ്പമുള്ള ഒരു ദേവാലയമായിരുന്നു ശലോമോൻ രാജാവ് പണിയിച്ച ദേവാലയം. ആ ദേവാലയം നശിച്ചുപോയി. അതിന്റെ പ്രതിഷ്ഠാ ദിവസങ്ങൾ ശലോമോൻ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു നീണ്ട പ്രാർത്ഥനയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായി പീഠത്തിന്മേൽ ഒരുക്കിയിരുന്ന പീഠത്തിന്മേൽ കയറി നിന്നുകൊണ്ട് ശലോമോന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ പാണ്ഡവൻ ഒരു വാചകം: ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആ ദേവാലയത്തിലേക്ക് ദൈവത്തിന്റെ ശക്തിന ഇറങ്ങി വന്നില്ല. ആ പ്രാർത്ഥനയിൽ ഒരു വാചകം നിങ്ങൾ കേട്ടോ, എന്താണ്? ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? വലിപ്പമുള്ള ദേവാലയം, വളരെ പണച്ചെലവുള്ള ദേവാലയം, 153,000 പേരെ നിർത്തി പഠിച്ചതായ ദേവാലയം, അതിമനോഹരമായ ദേവാലയം, ദേവരാജ് പലകൊണ്ട് വിദ്യ ഉണ്ടാക്കി അകവും പുറവും തങ്കം കൊണ്ട് പൊതിഞ്ഞ അതിമനോഹരമായ ദേവാലയം. ആ ദേവാലയത്തിൽ നിന്ന് പറയാണ്, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ശലോമോൻ തന്റെ ദൈവത്തെ കുറിച്ച് വലിയ വെളിപ്പാടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിൽ എന്റെ ദൈവത്തെ ഒതുക്കി നിർത്താൻ ഒക്കാത്ത വലിയവനായ ഒരു ദൈവമാണ് എന്റെ ദൈവം എന്നുള്ള വലിയ ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഇന്ന് പലർക്കും തങ്ങളെ ദൈവത്തെ കുറിച്ച് ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഓർപ്പിക്കുണ്ടായി, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചില പ്രാർത്ഥന കേട്ടാൽ ദൈവം ഉണ്ടോന്ന് തന്നെ സംശയമാണ്. ഞാൻ ഒരു നിരീശ്വരവാദിയെ കുറിച്ച് കഴിഞ്ഞ സ്വർഗത്ത് പറയുണ്ടായി. ഈ നിരീശ്വരവാദി എപ്പോഴും ദൈവത്തെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ്. തന്റെ യാത്രയിലെല്ലാം താൻ കുറ്റം പറയുക. താൻ ഇങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം കാണുമ്പോൾ അതിനെ നോക്കി കുറ്റം പറയും. താൻ ഇങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ഒരു പള്ളി ഇങ്ങനെ പോവുക. താൻ ഈ പള്ളിയെ നോക്കി പഠിക്കുക, വലിയ പണ്ഡിതനാ, ഇങ്ങനെ പഠിച്ചു പഠിച്ച് ഇങ്ങനെ പോവുക. പള്ളിയുടെ അച്ചടിയെ നോക്കിയപ്പോൾ വലിയൊരു കണ്ണിമത്തങ്ങ നടക്കും. ഇദ്ദേഹം പറഞ്ഞു, അത് ദൈവത്തിന് എന്തോ അറിയാം സൃഷ്ടിക്കാൻ, ദൈവത്തിന് വല്ല അറിയാമോ ഇങ്ങനെയാണോ സൃഷ്ടിക്കുന്നത്? ഈ ചെറിയ പള്ളിയുടെ അറ്റത്ത് കൊണ്ട് വലിയ മത്തങ്ങ ഒന്ന് ആരാ വെക്കുന്നു ഇത് പറഞ്ഞ് ദൈവത്തെ അവിടെയും കുറ്റം പറഞ്ഞ് ഞാനിങ്ങനെ മുന്നോട്ട് പോവാം. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോ വലിയൊരു കമുക്, കമുകിന്റെ മുകളിലോട്ട് നോക്കിയപ്പോ വലിയ കമുക് മുകളിലോട്ട് നോക്കിയ ചെറിയ അടയ്ക്ക, എന്റെ ദൈവത്തിന് എന്തോ അറിയാം. ഇത്രേ ഏറ്റവും വലിയ മരത്തിന്റെ മുകളിൽ ഇത്രയും ചെറിയ മാം, ഇത്രയും ചെറിയ പള്ളിയുടെ അറ്റത്തുടർന്ന് ഇത്രയും വലിയ മത്തങ്ങ. ദൈവത്തിന് എന്തെങ്കിലും സൃഷ്ടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ, ദൈവം മെടുക്കനായിരുന്നെങ്കിൽ, ഈ മത്തങ്ങ കൊണ്ടുവന്ന് ഈ കമുകിന്റെ മുകളിൽ വെക്കണം, ഈ കമുകിനെ കിടക്കുന്ന അരക്ക കൊണ്ടുവന്ന് ഈ വള്ളിയുടെ അറ്റത്തോട്ട് വെക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തലയിലോട്ട് വന്നൊരു അരക്ക വന്നു. അപ്പൊ പറയാണ്, എന്റെ ദൈവമേ, നിന്റെ സൃഷ്ടി എല്ലാം നല്ല, ഇപ്പൊ മത്തങ്ങ ആയിരുന്നെങ്കിൽ തല പിണ്ടുകിരി പോയത്. ഇത് നോക്കണമേ, തനിക്ക് ദൈവത്തെ കുറിച്ച് അത്ര മാത്രമേ വെളിപ്പാടുള്ളൂ. എന്നാ ശലോമോന് തന്റെ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് എന്താണെന്നറിയാമോ? ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവമാണ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? അവസാനം താൻ ആ പീഠത്തിന്റെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിന്റെ തേജസ്സി ആലയത്തിലേക്ക് അയക്കണമേ, നിന്റെ ശക്തിനെ അയക്കണമേ, നീ തൃക്കൻ പാർക്കണമേ, നീ അനുഗ്രഹിക്കണമേ. രണ്ടു വാക്ക് പ്രാർത്ഥിച്ചോളൂ, ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഇറങ്ങുവാൻ തന്നെ. വളരെ നീതി പ്രാർത്ഥിക്കുന്നതല്ല, ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ അനുഭവപ്പെടുത്തി ചുരുക്കമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ മറുപടി എന്ന വലിയവനായ ദൈവത്തെയാണ് ഇന്ന് രാത്രിക്കാർ നമ്മൾ ആരാധിക്കുന്നത്. ശലോമോന്റെ ദേവാലയം BC 606 നെബൂഖദ്നേസർ രാജാവ് സൈന്യങ്ങളും കടന്നു വന്ന് അവനെ തകർത്തു കളഞ്ഞു. കാരണം എന്നറിയാമോ? അതിന് വലിപ്പമില്ലായിരുന്നു, അതിന് തികവില്ലായിരുന്നു. ഇത്ര മനോഹരമായി പറയിച്ച ദേവാലയമാണെങ്കിലും അതിന് വലിപ്പമില്ലായിരുന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവമായ കർത്താവ് പ്രത്യേകം പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, നിങ്ങൾ ഭൂമിയിൽ യാതൊന്നിന്റെയും സാദൃശ്യമെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടി വരിയരുത്. നമ്മൾ ചരിത്രം ഭരിച്ച വിഗ്രഹ സേവ പൊട്ടിപ്പുറപ്പെട്ടത് ഇറാഖിൽ നിന്നാണ്. ഇറാഖിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വിഗ്രഹങ്ങളെ ഇസ്രായേൽ ജനം ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. നമ്മൾ അവരെ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞപ്പോ അവർ എരിശിലേമിൽ ബാബിലോണിന്ന് മടങ്ങി വന്നതിന് ശേഷം അവർ പാടിയൊരു പാതാണല്ലോ 137 സങ്കീർത്തനം. എങ്ങനെ വായിക്കുന്നത്? ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോൻ ഓർത്തപ്പോ ഞങ്ങൾ കരഞ്ഞു, അതിന് അടുവിൽ അലരി വൃക്ഷങ്ങളിലെ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ പോയി ഗീതങ്ങളിൽ ഒന്ന് ചെല്ലുവാൻ തക്കെ ആവശ്യപ്പെട്ടു. അവർ കൊടുത്ത മറുപടി, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തെ പാടുന്നെങ്ങളെ ഒരു പിന്മാറ്റക്കാരന് പാടാൻ തക്കെ നോക്കത്തില്ല, പിന്മാറ്റിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൈയടിക്കാൻ ഒക്കത്തില്ല, പിന്മാറ്റിരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ തുതിപ്പാൻ തക്കെ നോക്കത്തില്ല. ഇസ്രായേൽ ജനം വലിയ പാഠം പഠിക്കുകയുണ്ടായി. BC 606 ശലോമോൻ പണിയിച്ച ദേവാലയം നശിച്ചു. അനേക യഹൂദന്മാരെ അടിമകളായി പിടിച്ചോണ്ട് പോയി. കാരണം ഈ ദേവാലയം, ഞാൻ ചുരുക്കമായി പറയാം, ഈ ദേവാലയം നശിക്കാനുള്ള കാരണം ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അതിന് വലിപ്പമില്ലായിരുന്നു, അതിന് തികവില്ലായിരുന്നു. BC 606 ശേഷം യഹൂദന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ച, അതിനുശേഷം യഹൂദന്മാര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല, വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുമില്ല. കാരണം ദൈവം നടത്തിയ ഏറ്റവും വലിയ ചികിത്സയായിരുന്നു BC 606 അവർക്ക് അവരോട് ചെയ്തത്. പ്രസ്തലോ ഇനിയും അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് അന്തിക്രിസ്തുമായി അവർ ക്ഷയിക്കാൻ ഒരുക്കുമെങ്കിലും വിഗ്രഹ സേവ വരുമ്പോൾ അതേ യഹൂദന്മാർ അന്തിക്രിസ്തുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുന്നതായിട്ട് വെളിപ്പാട് വർഷത്തിൽ നമുക്ക് കാണുവാൻ കണ്ണു കഴിയും. പ്രസ്തലോ ദൈവം ഒരുവനെ ചികിത്സിക്കുമ്പോൾ ഏറ്റവും നല്ല ചികിത്സയായിരിക്കും. ആ ചികിത്സ യഹൂദന്മാർ അനുഭവിക്കാൻ കൂടിയാണ്. നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരാം. അപ്പൊ BC 606 ശേഷം യഹൂദന്മാരുടെ ഒന്നാമത്തെ ദേവാലയം നശിച്ചു. കാരണം എന്താ? വലിപ്പമില്ല, തികവില്ല. എന്നിവിടെ വായിക്കുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാവിരോധനായി വന്നിട്ട് കൈപ്പടി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരം യേശുവിന്റെ ശരീരം. അതിന് വലിപ്പം ഉണ്ടായിരുന്നു, അതിന് തികവും ഉണ്ടായിരുന്നു. BC 606 ശേഷം 70 കഴിഞ്ഞ് യഹൂദന്മാർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. കോരേശന്റെ വിളംബര പ്രകാരം യെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ അവരുടെ ദേവാലയം പറഞ്ഞു. ഒരു കൊച്ചു ദേവാലയം ശലോമോന്റെ ദേവാലയം തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ അതിനോട് ഒട്ടും അടുത്തില്ല, ഒട്ടും അടുത്ത് വരാത്ത ഒരു കൊച്ചു ദേവാലയം, അവരുടെ കൊതിക്ക് വേണ്ടി പണിത ദേവാലയം. ആ ദേവാലയം BC 138 സിറിയയിലെ രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് യെരൂശലേമിലേക്ക് കടന്നു വന്ന് ജൂപ്പിറ്റർ ദേവന്റെ വിഗ്രഹം ഈ ദേവാലയത്തിൽ സ്ഥാപിച്ച് അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പന്നിയെ ബലി കഴിച്ച് ഈ ദേവാലയം അശുദ്ധമാക്കി. അങ്ങനെ ആ ദേവാലയം നശിച്ചു. കാരണം എന്താണെന്നറിയാമോ? അതിന് വലിപ്പമില്ലായിരുന്നു, അത് തികവില്ലായിരുന്നു. നേതൃത്വത്തിൽ പറഞ്ഞ ദേവാലയം അതിന് വലിപ്പമില്ലായിരുന്നു, തികവില്ലായിരുന്നു. എന്നാ ക്രിസ്തുവോ വരുവാള നന്മകളുടെ മഹാപുരോഹനായി വന്നിട്ട് കൈപ്പടി അല്ലാത്തായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. ഞാൻ തെളിയിക്കാൻ പോവുക. മൂന്നാമത് ഹേരോദ് രാജാവ് യെഹൂദന്റെ വംശജനായ ഹെരോദ രാജാവ് 46 സംവത്സരം കൊണ്ട് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഒരു ദേവാലയം പണിതു. നിങ്ങൾക്ക് എല്ലാവർക്കും ചരിത്രങ്ങൾ അറിയാവുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിന് പറഞ്ഞു, ഗുരു നോക്ക് ആ ദേവാലയത്തിന്റെ പണി എത്ര മനോഹരമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇത് കണ്ണിന്മേൽ കണ്ണ് ശക്തിക്കാതെ ഈ ദേവാലയം ഇടിഞ്ഞു പോകും. കാരണം എന്ത്? അതിന് വലിപ്പമില്ല, അത് തികവുള്ളതായിരുന്നില്ല. ക്രൈസ്തവോ ആ ദേവാലയത്തെ കുറിച്ച് യഹൂദന്മാർ പ്രശംസിച്ചു. ഈ ദേവാലയം 770 വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകനായ ടൈറ്റസ് 60,000 പടയാളികളുമായിട്ട് കടന്നു വന്ന് യെരുശലേമിനെ നിരോധിച്ചു. യെരുശലേം കോട്ടക്കിഴിച്ചു വളഞ്ഞു. 6-7 മാസക്കാലം യഹൂദന്മാർക്ക് ആകെ പട്ടണത്തിന്റെ അകത്തുനിന്ന് വെളിയിൽ പോകുവാനോ വെളിയിൽ നിന്ന് അകത്തേക്ക് ഭക്ഷണം കൊണ്ടുവരാനോ ഒക്കാതെ ക്ഷാമം കൊണ്ട് യെരുശലേം പട്ടണം മറയുവാൻ തുടങ്ങി. ഈ പട്ടണത്തിന്റെ അകത്തേക്ക് ഇവർക്ക് പ്രവേശിപ്പാൻ തക്കുന്ന മാർഗമില്ലാതെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പറയാറി ഈ മതിലിന് ചുറ്റും നടന്നപ്പോൾ ഒരു കല്ല് ഇളകിയിരിക്കുന്ന കാണിച്ചു കണ്ടു. ആ കല്ല് ആ പടയാളി ഇളക്കി, അതിന്റെ പുറകെ ഓരോ കല്ലുകൾ ഇളക്കി, ഒരുത്തന് മാത്രം അകത്ത് പ്രവേശിക്കത്തക്ക ഒരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരമുണ്ടാക്കി അവൻ അകത്ത് കയറി. രാത്രിയിൽ യെരുശലേം അതേ ഗേറ്റ് അവർ തുറക്കുവാനിടയായി. റോമൻ പടയാളികൾ അതേ അകത്തേക്ക് പ്രവേശിച്ചു. അന്ന് യഹൂദന്മാരെ 13,000,000+ യഹൂദന്മാരെ വാളിന്റെ വാതകം കൊണ്ട് കൊന്നു. പുതിയുടെ കടിവാളോളം യെരുശലേം നഗരത്തിൽ കൂടി രക്തം ഒഴുകുവാൻ തുടങ്ങി. യഹൂദന്മാരെ അടിമകളായി അവർ റോമിലേക്ക് പിടിച്ചോണ്ടു പോയി. ഭയങ്കരമായ പീഡ യഹൂദന്മാർ അനുഭവിക്കുന്നുണ്ടായി. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തലോ തീത്തോസിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ദേവാലയം നശിപ്പിക്കരുത്. തീത്തോസ് ഭക്ഷണം പിടിച്ചു. എന്നാൽ യെരുശലേം ദേവാലയം വിജയസ്തംഭമായി ദേവാലയം നശിപ്പിച്ചില്ല, അത് തീത്തോസിന്റെ വിജയസ്തംഭമായി നിർത്തണം എന്ന് വലിയ ആഗ്രഹം തീത്തോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവാലയത്തെ തുടർന്ന് ദേവാലയത്തെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു പടയാളി, തീത്തോസിന്റെ യാത്ര അറിയാതിരുന്ന ഒരു പടയാളി തീപ്പന്തമെടുത്ത് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ദേവാലയത്തിൽ ചെന്ന് പതിച്ചു. ദേവാലയം ആണിക്കെത്താൻ തുടങ്ങി, അല്ല സ്വർണങ്ങളെല്ലാം വെന്തുരുകാൻ തുടങ്ങി. ആ ദേവാലയം അങ്ങനെ നശിച്ചു. വലിയേറിയ കല്ലുകൾ അവരെ അതിന്റെ അടിത്തറ മൊത്തം അവർ ആനയെ പ്രത്യേകം ധരിച്ചിട്ടുള്ള ആനയെ കൊണ്ട് ഉഴുതു മറിച്ചു. കാരണം അതിന്റെ അടിയിൽ പ്രത്യേക നിക്ഷേപം ഉണ്ടെന്നുള്ള ചിന്തയിൽ ആ ദേവാലയത്തെ ഉഴുതു മറിക്കുവാൻ കളിയായി. കർത്താവ് പറഞ്ഞു, കല്ലിന്റെ കല്ല് ശേഷിക്കാവുന്ന നശിക്കും. യെരുശലേമേ പ്രവാചന്മാരെ കൊല്ലിച്ചോളെ, നിന്റെ അടുക്കൾ വന്നവരെ കല്ലെറിഞ്ഞോളെ, കോഴിന്റെ കുഞ്ഞുങ്ങളെ കിഴയും കീഴിൽ ചേർക്കാൻ മനസ്സായത് പോലെ നിന്നെ എത്ര വട്ടം ചേർപ്പ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അവർ യെരുശലേം നഗരത്തെ കണ്ടുകൊണ്ട് കരഞ്ഞു. യേശു പറഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും മാറി തോന്നി. നിന്നെ കല്ലിന്റെ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരുന്നു. അങ്ങനെ ആ ദേവാലയം നശിച്ചു. മൂന്ന് ദേവാലയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് നശിച്ചു? ഭേദഭാവ് പണിയിച്ച ദേവാലയത്തിന് തികവില്ലായിരുന്നു. ഹേദാവ് പണിയിച്ച ദേവാലയത്തിന് വലിപ്പമില്ലായിരുന്നു. ശലോമോൻ പണിയിച്ച ദേവാലയത്തിന് വലിപ്പമില്ലായിരുന്നു. ശലോമോൻ പണിയിച്ച ദേവാലയത്തിന് തികവില്ലായിരുന്നു. വിളംബര പ്രകാരം ശരുവാവൽ പണിച്ച ദേവാലയത്തിന് വലിപ്പമില്ലായിരുന്നു, തികവില്ലായിരുന്നു. എന്റെ വിഷയത്തേക്ക് അടുത്ത് വരാം. ക്രിസ്തുവോ വരുവാനുള്ള തന്നങ്ങളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആദികളുടെയും പശുക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീട്ടിൽ പ്രസാദിപ്പിച്ചു. ഏതാണ് ഈ വലിപ്പമുള്ള ദേവാലയം? 5 മിനിറ്റ് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് യേശു പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പി ഞാനതിനെ 3 ദിവസം കൊണ്ട് പണി. യേശു തന്റെ ദേഹം എന്ന മന്ദിരത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പി ഞാനതിനെ 3 ദിവസം കൊണ്ട് പണി. യേശു ക്രിസ്തുവിന്റെ ഈ മന്ദിരം മാനുഷ്യ നോക്കുമ്പോൾ അത് താഴ്ചയുള്ള ഒരു ശരീരമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി ഉറങ്ങല്ലേ, വലിപ്പവും ദൈവവുമേറിയ ഒരു കൂടാരം. അപ്പൊ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരം ആദാമിക സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമായിരുന്നില്ല. കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാ ആ വാചകം, കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാ ഈ സൃഷ്ടിയിൽ ആദാമിക സൃഷ്ടിയിൽ ഉൾപ്പെട്ട ശരീരമായിരുന്നില്ല യേശുവിന്റെ ശരീരം. ഓ ഗലീല നാട്ടിൽ അതേ ഒരുക്കി. ആ ശരീരത്തെ കുറിച്ച് കൊലോസിലേക്ക് വായിക്കുന്നത് ആവണിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ലേഖനവുമായി വസിക്കുന്നത്. ഇത് ലേഖമെന്ന തിരശീല കൊണ്ട് യേശുവിന്റെ ശരീരം ഒതുക്കി നിർത്തിയിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ലേഖരൂപമായി വസിക്കുന്ന ഒരു ദേവാലയമായിരുന്നു യേശു. ആ ദേവാലയത്തെ കുറിച്ച് പൊളിക്കായി ശരീരം ഈ മന്ദിരം പൊളിപ്പി. ഞാനതിനെ 3 ദിവസം കൊണ്ട് ഈ ഇത് വലിപ്പമുള്ളതായിരുന്നു, തികവുള്ളതായിരുന്നു. തെളിവ് ഞാൻ പറയാം. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഗനാനെയും കൂട്ടിക്കൊണ്ട് അതേ താബോർ മലയുടെ മുകളിൽ കയറി. അപ്പോൾ നമ്മൾ വായിക്കുന്നു, യേശു അവിടെ തേജസ്കരിക്കപ്പെട്ടു. ഭൂമിയിൽ ഒരാൾക്കാരനെ കൊണ്ടുപോലും ഫലിപ്പിക്കാൻ പാടില്ലാത്തതിൽ അവൻ നന്ദിയായിത്തീർന്നു. ദൈവത്തിന്റെ നാമത്തിനാണവൻ നിറഞ്ഞു. വേഗത്തിന്റെ തിരശ്ശീലയുടെ ഒരു ഭാഗം തന്നോട്ട് മാറ്റിയുള്ളൂ. അവന്റെ മുമ്പിൽ പത്രോസിനും യാക്കോബിനും യോഗനെ അന്തിക്കാൻ പറയാതെ അവർ ബോമിങ്ങത്ത് തലത്ത് വീണു. എന്താ ദൈവങ്ങളെ അർത്ഥം? അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണയും ഏകരൂപമായി വസിക്കുന്നത്. ശലോമോന്റെ ദേവാലയത്തിന് വലിപ്പമില്ലായിരുന്നു. ശലോമോന്റെ ദേവാലയത്തിന് തികവില്ലായിരുന്നു. സെരുബ്ബാബേലിന്റെ ദേവാലയത്തിന് വലിപ്പമില്ലായിരുന്നു. സെരുബ്ബാബേലിന്റെ ദേവാലയത്തിന് തികവില്ലായിരുന്നു. കേരള രാജാവിന്റെ ദേവാലയത്തിന് വലിപ്പമില്ലായിരുന്നു. കേരളാവിന്റെ ദേവാലയത്തിന് തികവില്ലായിരുന്നു. എന്നാൽ എന്റെ യേശുവിന്റെ ദേവാലയം അവന്റെ ശരീരത്തിന് തികവുണ്ടായിരുന്നു, വലിപ്പമുണ്ടായിരുന്നു. അവനിലല്ലോ ദൈവത്തിന് സർവ സമ്പൂർണ്ണതയും വേഗരവുമായി വസിക്കുന്നത്. കുഞ്ഞാത്തിൻ തീരു സന്തോഷമുണ്ടോ? ഈ വലിപ്പമുള്ള ദേവാലയത്തെ കുറിച്ച് കേട്ട് സന്തോഷമുണ്ടോ? ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ വിലപ്പെട്ടെന്ന് ആരാധിച്ചു വേണം പോകാൻ. ഈ ദേവാലയത്തിന് മുമ്പിൽ ഒറ്റ കുഞ്ഞു പോലും മൗനമായിരിക്കാൻ തക്കണം പാടില്ല. നിന്നെ വിടുവിച്ച ദേവാലയം, നിന്റെ വീണ്ടെടുത്ത ദേവാലയം, നിന്നെ ഈ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുവന്ന ഈ ദേവാലയത്തിന്റെ മുമ്പിൽ ഇന്ന് പലക്കാലം ദൈവത്തിനെ ആരാധിക്കണം. കാരണം വെച്ചാൽ ഇത് വലിപ്പമുള്ള ദേവാലയമാണ്, സകല സമ്പൂർണ്ണതയും ഉൾക്കൊണ്ട ദേവാലയമാണ്. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കാൻ പറഞ്ഞു. യഹൂദന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ വലിപ്പമുള്ള, ഈ തികവുള്ള ഈ മന്ദിരം പൊളിപ്പാൻ തക്കണം യഹൂദന്മാരുടെ കയ്യിലേക്ക് യേശു വിട്ടുകൊടുത്തു. അവർ ആ മന്ദിരം പൊളിച്ചു. അവിടെ തലയിൽ മുൾക്കിരിയുടെ മരിച്ചു. പൊളിക്കുകയാണ്, ഈ മന്ദിരം പൊളിക്കുകയാണ്. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. രാത്രിക്കാലം നീ ഓർത്തോളണം, യേശുവിനെ പിടിക്കാൻ തക്കണം. ഗെത്സെമന തോട്ടത്തിൽ മഹാപുരോഹിതന്മാരും പത്താളക്കാരും കടന്നു വന്നപ്പോ യേശു വെച്ച് നിങ്ങൾ ആരെ തെളിയുന്നു? അവർ പറഞ്ഞു, നസറനാകുന്നു യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാകുന്നു. ഞാനാകുന്നു പറഞ്ഞപ്പോൾ അവർ ബോധങ്ങൾ താഴെ വീണു. വീണ്ടും അവർ എഴുന്നേറ്റു. യേശു പറഞ്ഞു, നിങ്ങൾ ആരെ തെളിയുന്നു? നസറനാകുന്നു യേശുവിനെ. അത് ഞാനാകുന്നു നിന്നോട് പറഞ്ഞിട്ടില്ലയോ? നിങ്ങളോട് പറഞ്ഞില്ലയോ? പല പ്രാവശ്യം യെരൂശലേം ദേവാലയത്തിരുന്നിട്ട് നിങ്ങൾക്ക് എന്നെ പിടിക്കാമായിരുന്നു, എന്നെ പിടിക്കാനൊത്തില്ല, എന്റെ നാഴിക വന്നില്ല. ഇപ്പോ തന്നെ അനേക നബിമാരിൽ അധികം ദൂതന്മാരെ ചോദിക്കു വാങ്ങിക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. മനസ്സിലോ മക്കളെ, ഈ 12 ലെഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് ചോദിച്ചു വാങ്ങിപ്പാൻ അധികാരമുണ്ട്. എന്താ ചോദിച്ചു വാങ്ങിക്കാഞ്ഞത്? നമുക്ക് ആർക്കെങ്കിലും അധികാരം ലഭിക്കായിരുന്നെങ്കിൽ 12 ലെഗിയോ എന്ന് പറഞ്ഞാൽ 72,000 ദൂതന്മാർ. ഈ 72,000 ദൂതന്മാരെ വാങ്ങിപ്പാൻ തക്കണം നമുക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതും പോരാഞ്ഞിട്ട് ഒരു ദൂതനെ കൂടെ അധികം ചോദിച്ചത്. എന്നാൽ ഏച്ചു പറയാണ്, എനിക്ക് 12 ലെഗിയോളധികം ദൂതന്മാരെ ചോദിച്ചു വാങ്ങിപ്പോ അധികാരമില്ലയോ? തെളിച്ചലോ, എന്തുകൊണ്ട് ചോദിച്ചു വാങ്ങിട്ടില്ല? എന്നെയും നിന്നെയും ഈ ദൈവകുർബാനയ്ക്ക് നടത്തുവാൻ തക്കണം എന്നെയും നിന്നെയും സ്നേഹിച്ചുകൊണ്ട് യേശുവിന്റെ അത് യേശുവിൽ നിക്ഷിപ്തമായിരുന്ന അധികാരം താൻ ഉപയോഗിച്ചില്ല. ആ മണ്ണിൽ അവർ പൊളിക്കാൻ തക്കൊൺ തീരുമാനിച്ചു. പൊളിക്കാൻ തക്കൻ യേശു ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ കൈകാലുകൾ അവരെ ആണികളാൽ തുളച്ചു. ചമ്മറ്റിവാറോട് അവനെ ആടിച്ചു. ഉഴവുചാല് പോലെ അവന്റെ ശരീരം കീറി. ഈ മന്ദിരം വലിപ്പമുള്ള തികവുള്ള ഈ ദേവാലയം യഹൂദന്മാർ പൊളിക്കുകയാണ്. ആ ദേവാലയത്തെ മൂന്നാളുകളിൽ തൂക്കിട്ടു. അവന്റെ വിലാപത്തിന്റെ കുന്തം കൊണ്ട് കുത്തി. ഈ ദേവാലയം സഹോദര സഹോദരി സഹോദര സഹോദരി സഹോദര സഹോദരി നിനക്ക് വേണ്ടി ഇവിടെ പൊളിക്കപ്പെടുകയാണ്, നിനക്ക് വേണ്ടി തീരുകയാണ്. അവന്റെ ശരീരത്തെ അവൻ കുന്തം കൊണ്ട് കുത്തി. അവസാനത്തോടെ ചന്ദ്രയും നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് യഹൂദന്മാർ ആ ദേവാലയം പൊളിച്ചു. യഹൂദന്മാർ ആ ദേവാലയം പൊളിച്ചു. വലിപ്പമുള്ള തികവുള്ള ആ ദേവാലയ യഹൂദന്മാർ പൊളിച്ചു. എന്നാൽ മൂന്നാം ദിവസം റോമൻ ഗവൺമെന്റ് മുദ്രപ്പെടുത്തിക്കൊണ്ട് ആ ദേവാലയം ശക്തിയോടെ ഉയർത്തുന്നു. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനതിനെ മൂന്ന് ദിവസം കൊണ്ട് പണിയും. ആ ഉയർത്തെഴുന്നേറ്റ മന്ദിരം ആ ദേവാലയത്തിന്റെ മുമ്പിൽ ഇന്ന് ആൾക്കാർ നമുക്ക് ആരാധിപ്പാൻ ദൈവമടിയാക്കി നിർമ്മിക്കാൻ സ്തോത്രം ചെയ്യാം. സമയാവസാക്ഷികൾ നിർത്താൻ പോവുകയാണ്. വരുവാനുള്ള നന്മകളുടെ മഹാവിരോധനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്ത വലിപ്പവും ഗൗഡവളവരവ ശമ്പലപടകിത ഗൗഡവളവരവ ശമ്പലപടകിത വലിപ്പവും തികവും നേരിയ ഒരു കൂടാരത്തിൽ കൂടി ആടുകളെയും പശുക്കളെയും രക്തത്താനുള്ള സ്വന്ത രക്തത്താൻ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഒന്ന്, അവൻ മഹാപുരോഹിതൻ. രണ്ട്, അവൻ ദേവാലയം. മൂന്ന്, അവൻ യാഗം. ലേവ്യാപ്രസ്ഥത്തെ അഞ്ചു വിധ യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം ക്രിസ്തുവിന്റെ യാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു. യാഗം കഴിച്ച് എന്നോർ നിയമം ചെയ്തരായ എന്റെ ഉച്ചന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവി. ക്രിസ്തുവാകുന്ന യാഗത്തോട് ചേർന്ന് യാഗമർപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ വയലിലെ ഒരു ദിവസം നീ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ്. ഇവിടേക്ക് കയറി വരുവി എന്നൊരു ശബ്ദം നീ കേൾക്കാൻ പോവുകയാണ്. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻ്റെ ഉയർത്തിലേക്കും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. നമുക്ക് എല്ലാവർക്കും താൻ സ്തുതിക്കാം. എല്ലാവർക്കാണല്ലോ നടത്താതെ ഇന്ന് രാത്രി കാലം ഈ ദേവാലയത്തിന് മുമ്പിൽ ഒരു സമർപ്പണത്തോടെ കടന്നു പോകാൻ ഒന്നേൽപ്പിച്ചു കൊടുക്കാം. ആരും ദൈവത്തിനും കേട്ട ഒറ്റ കുഞ്ഞു പോലും ഇന്ന് രാത്രി കാലം മൗനമായിരിക്കരുത്. എല്ലാവരും അത്ഭുതം സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാവിരോധിയായി വന്നിട്ട് കൈപ്പറ്റല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടി വലിപ്പവും തികവേറിയ ഒരു കൂടാരത്തിൽ കൂടി ആരുടെയും പ്രസിദ്ധിലാക്കൽ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. രാത്രി കാലെല്ലാവരും ധ്യാനത്തിന് തിരികത്തെ. അവൻ നമ്മുടെ ദേവാലയം, അവൻ നമ്മുടെ മഹാപുരോഹിതൻ, അവൻ നമ്മുടെ യാഗം. ഈ ദേവാലയത്തിന് മുമ്പിൽ നീ മൗനമായിരിക്കോ? നമ്മളെല്ലാവരെയും ദേവാലയമാക്കി തീർത്ത നമ്മുടെ കർത്താവിനെ രാത്രിക്കാലം സ്തുതിക്കാം. എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ആരാധിക്കാഹത്തിന് ഉണ്ടാകെ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ൗഡ ചന്ദ്ര